الحمد لله الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا وصلى الله على محمد وعلى آله وصحبه أجمعين سنهم الله سهودري سهودرين ماري السلام عليكم ورحمة الله പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആയാത്ത് ദർസെ ഖുർആൻ, ഖുർആൻ ആശയ പഠന പരിപാടിയിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നാം സൂറത്തുൽ ബക്കറയിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 245 വരെയുള്ള ആയത്തുകളുടെ ആശയങ്ങളാണ് നാം മനസ്സിലാക്കിയത്. ദൈവമാർഗത്തിൽ ധർമ്മം സ്ഥാപിക്കുവാനായി സമരരംഗത്തിറങ്ങാനുള്ള ആഹ്വാനമാണ് അവസാനമായിട്ട് നാം മനസ്സിലാക്കിയത്. ശരീരം കൊണ്ടും സമ്പത്തുകൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിതരാകണം എന്നുള്ള ആഹ്വാനം. മരണഭയത്താൽ വീട് വിട്ടിറങ്ങിയ ആയിരങ്ങളെപ്പോലെ നിങ്ങൾ ആകരുത്. മരണത്തെ ധീരമായി ഏറ്റുവാങ്ങുവാൻ സജ്ജരാകണം എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അതിന്റെ അനുബന്ധം എന്ന നിലയ്ക്ക് ഇസ്രയേൽ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഭവം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. താലൂത്ത്, ജാലൂത്ത്, ദാവൂദ് എന്നിവർ അടങ്ങുന്ന ഒരു മഹാസംഭവത്തിലേക്കാണ് അള്ളാഹു തആല ശ്രദ്ധ ക്ഷണിക്കുന്നത്. 246 മുതലുള്ള ആയത്തുകൾ ശ്രദ്ധിക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر إلى الملأ من بني إسرائيل من بعد موسى إذ قالوا لنبي لهم ابعث لنا ملكا نقاتل في سبيل الله قال هل عسيتم إن كتب عليكم القتال ألا تقاتلوا قالوا وما لنا ألا نقاتل في سبيل الله وقد أخرجنا من ديارنا وأبنائنا فلما كتب عليهم القتال تولوا إلا قليلا منهم والله عليم بالظالمين.
നേരത്തെ 216 സൂക്തത്തിൽ കുത്തിബ അലൈക്കുമുൽ ഖിതാൽ, യുദ്ധം നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടിരിക്കുന്നു എന്ന ആയത്ത് വന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, അത് നിങ്ങൾക്ക് അനിഷ്ടകരമാണെങ്കിൽ പോലും, നിങ്ങൾക്ക് അനിഷ്ടകരമായ ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഗുണകരമായി ഭവിച്ചേക്കാം, ഇങ്ങനെ ഒരു പരാമർശം അവിടെ നടത്തിയിരുന്നു. അഥവാ യുദ്ധം ആർക്കും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല, എന്നാലും ചില സന്ദർഭങ്ങളിൽ യുദ്ധം മുഖേന ഉണ്ടാകുന്ന നേട്ടങ്ങൾ വളരെ മഹത്തരമായിരിക്കും, ചില അനിവാര്യ ഘട്ടങ്ങളിൽ ആവശ്യമായി വരാം. അതിന്റെ അനുബന്ധം കൂടിയാണ് ഈ ആയത്തുകൾ 246, 252 വരെ. ഈ ജുസ് അവസാനിക്കുന്നത് വരെയുള്ള 7 ആയത്തുകൾ ഇതിന്റെ അനുബന്ധമായിട്ട് ഉള്ള ഒരു സംഭവമായി മനസ്സിലാക്കാം. മദീനയിലെ സത്യവിശ്വാസികൾ ഒരു ഘട്ടത്തിൽ യുദ്ധം ആഗ്രഹിച്ചിരുന്നു. അവർ മക്കയിലായിരുന്നപ്പോഴും യുദ്ധം ആഗ്രഹിച്ചിരുന്നു. സഹന സമരത്തിന്റെ നാളുകളിൽ എന്തിനാണ് നമ്മളിങ്ങനെ സഹിച്ചു കഴിയുന്നത് എന്ന് അവരിലെ ശക്തരായ വിശ്വാസികൾ ചോദിച്ചിരുന്നല്ലോ. പീഡനം അസഹ്യമായ ഘട്ടത്തിലാണ് അവർ യുദ്ധത്തിന് അനുമതി ചോദിക്കുന്നത്. എന്താണ് യുദ്ധത്തിന് അനുമതി ലഭിക്കാത്തത് എന്ന് അവർ അസ്വസ്ഥപ്പെട്ടു. എന്നാൽ അനുമതി ലഭിച്ചപ്പോഴോ അവരിലെ ദുർബലരായ ആളുകൾ പേടിച്ചുപോയി, പടച്ചോനെ ഇത്ര പെട്ടെന്ന് എന്തിനാണ് ഒരു യുദ്ധം എന്നാണ് പിന്നെ അവര് തന്നെ ചോദിക്കുന്നത്. ഇതേ അവസ്ഥ പണ്ട് ഇസ്രായേൽ സമൂഹത്തിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവർ അതിനെ മറികടന്നത് എങ്ങനെയാണ് എന്നുകൂടി അല്ലാഹു തആല ഈ സംഭവത്തിലൂടെ നമ്മെ ഉണർത്തുന്നുണ്ട്. അവർ ധീരമായിട്ട് മുന്നേറി, അങ്ങനെ മഹത്തായ വിജയം അവരെ തേടി എത്തിയിട്ടുമുണ്ട്. ജാലൂത്ത് ഗോലിയാത്ത് എന്ന ഏകാധിപതിയായ ഭരണാധികാരിയെ അവരെങ്ങനെയാണ് വീഴ്ത്തിയത് എന്ന് അല്ലാഹു തആല ഈ സംഭവത്തിലൂടെ പറഞ്ഞു തരും. യുദ്ധം ഫലപ്രദമാകാൻ എന്താ വേണ്ടത്? കേവലമായ ആവേശം ഉണ്ടായാൽ പോരല്ലോ, മറിച്ച് നല്ല ക്ഷമയും സഹനവും ധൈര്യവും സ്ഥൈര്യവും തികഞ്ഞ അച്ചടക്കവും നേതൃത്വത്തോടുള്ള അനുസരണവും ഒക്കെ അതിൽ വളരെ അത്യാവശ്യമായ ഘടകങ്ങളാണ്. വെറുമൊരു ആവേശത്തിന് എടുത്തു ചാടിയിട്ട് കാര്യമൊന്നുമില്ല എന്ന് അല്ലാഹു തആല ഈ സംഭവത്തിലൂടെ നമ്മെ ഉണർത്തുന്നുണ്ട്. ശമുവേൽ എന്ന മഹാനായ പ്രവാചകന്റെ കാലത്താണ് ഈ സംഭവം നടക്കുന്നത്. ശമുവേൽ അലൈഹിസ്സലാം എന്ന പ്രവാചകൻ ക്രിസ്തുവിന്, അഥവാ ഈസാ അലൈഹിസ്സലാമിന് 1000 വർഷം മുമ്പാണ് ആഗതനായത് എന്നാണ് കണക്ക്. അദ്ദേഹം ഇസ്രായേല്യരെ സംഘടിപ്പിച്ചു, അവരെ സംസ്കരിച്ചു, അതുപോലെ തന്നെ അവരെ ഭരിക്കുകയും ചെയ്തിട്ടുണ്ട് ശമുവേൽ അലൈഹിസ്സലാം. അന്ന് ഇസ്രായേല്യരുടെ പല നഗരങ്ങളും ശത്രുക്കളുടെ കയ്യിലായിരുന്നു ശമുവേൽ അലൈഹിസ്സലാമിന്റെ കാലത്ത്. പ്രത്യേകിച്ചും അദ്ദേഹം പ്രായാധിക്യത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന ഘട്ടത്തിൽ ഇസ്രായേൽ സമൂഹത്തിന്റെ പല നഗരങ്ങളും നാടുകളും അവരുടെ ശത്രു ഗോത്രങ്ങളുടെ കയ്യിലായിരുന്നു. അവ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു രാജാവിനെ നിശ്ചയിച്ചു തരണം എന്ന് അന്നത്തെ ഇസ്രായേൽ സമൂഹത്തിലെ നേതാക്കന്മാർ അല്ലെങ്കിൽ പ്രമാണിമാർ ശമുവേൽ അലൈഹിസ്സലാമിനോട് ആവശ്യപ്പെട്ടു. പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നതാണ് ഈ ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അലം തറ, നീ കണ്ടില്ലേ, അഥവാ നീ മനസ്സിലാക്കിയില്ലേ, ഇലൽ മല മല പ്രമാണിമാർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. മല എന്ന വാക്കിന് നിറച്ചു എന്നാണ് അർത്ഥം, നിറക്കുക, ഒരു പാത്രത്തിൽ നിറക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും നിറച്ചു വെക്കുക. ഇവിടെ ഉദ്ദേശിക്കുന്നത് നിറഞ്ഞു നിൽക്കുന്ന വിഭാഗം ആരായിരിക്കും? സഭകളിലും ദർബാറിലും മേളകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് ആരായിരിക്കും? ആ സമൂഹത്തിലെ പ്രമാണിമാരായിരിക്കുമല്ലോ. പത്രക്കാരുടെ മുമ്പിലും ഫോട്ടോ എടുക്കുന്നിടത്തൊക്കെ അവർ നിറഞ്ഞു നിൽക്കും. അതാണ് മല എന്ന പ്രയോഗത്തിന്റെ അസല്. അപ്പൊ പൗരമുഖ്യന്മാരായ, പ്രമാണിമാരായ, പ്രഭുക്കന്മാരായ ആളുകൾ, അലം തറ, നീ കണ്ടില്ലേ, നീ മനസ്സിലാക്കിയിട്ടില്ലേ, ഇലൽ മല പ്രമാണിമാരെ കുറിച്ച്, മിൻ ബനി ഇസ്രായീൽ, ഇസ്രായേൽ സമൂഹത്തിലെ ഇസ്രായേൽ സന്തതികളിലെ പ്രമാണിമാരെ കുറിച്ച് നീ അറിഞ്ഞില്ലേ, മിൻ ബഅദി മൂസ, മൂസ അലൈഹിസ്സലാമിന് ശേഷം രംഗത്ത് വന്ന പ്രമാണിമാർ, ഇഖ് ഖാലു, അവര് പറഞ്ഞു, ലി നബിയിൽ ലഹും, അവരുടെ നബിയോട്, ആ നബിയാണ് ശമുവേൽ അലൈഹിസ്സലാം. പേര് ഇവിടെ പരാമർശിക്കുന്നില്ല, എന്നാൽ ബൈബിളിൽ ഇതിന് സമാനമായ സംഭവം വരുന്നുണ്ട്. അതിൽ നിന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ ഈ പേര് ഉദ്ധരിക്കുന്നത്. ഇദ് ഖാലു ലി നബിയിൽ ലഹും, അവർക്ക് വന്ന, അവരിലേക്ക് നിയോഗിതനായ നബിയോട്, ദൈവദൂതനോട് അവർ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇബ്അസ് ലനാ, ഇബ്അസ്, താങ്കൾ നിയോഗിച്ചു തരൂ, ലനാ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, മലിക്കൻ, ഒരു രാജാവിനെ നിയോഗിച്ചു തരൂ എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. എന്തിനാണ് രാജാവ്? നുഖാത്തിൽ, ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടിയാണ്, ഫീ സബീലില്ല, ദൈവമാർഗത്തിൽ ധർമ്മസമരം നടത്താൻ വേണ്ടിയാണ് എന്നാണ് അവർ ആ സമയത്ത് ആവശ്യപ്പെടുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു രാജാവിനെ നിശ്ചയിച്ചു തരൂ. ഇബ്അസ് ലനാ മലിക്കൻ നുഖാത്തിൽ ഫീ സബീലില്ല. നല്ല ആവശ്യമല്ലേ? നല്ല ആവശ്യമാണ്, ദൈവമാർഗത്തിലാണല്ലോ അവർക്ക് യുദ്ധം ചെയ്യേണ്ടത്. പക്ഷെ അവരാവശ്യപ്പെട്ടത് ഇബ്അസ് ലനാ മലിക്കൻ എന്നാണ്. ഞങ്ങൾക്കൊരു രാജാവിനെ നിശ്ചയിച്ചു തരൂ എന്നായിരുന്നു അവരുടെ ആവശ്യം. ഇസ്ലാം രാജാധിപത്യത്തെ അംഗീകരിക്കുന്നുണ്ടോ? കേവല രാജാധിപത്യത്തെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ ആ പ്രവാചകനാണ് ആ സമുദായത്തിന് നേതൃത്വം നൽകേണ്ടത് എന്നാണ് ഇസ്ലാമിക കാഴ്ചപ്പാട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഭരണാധികാരിയും സൈന്യാധിപനും ന്യായാധിപനും ഒക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയല്ലേ? അതിനാൽ അതാണ് അതിന്റെ ശരി എന്നുള്ളതാണ്. പ്രവാചകൻ ഇല്ലെങ്കിൽ ഒരു ആദർശ സമൂഹത്തില് ആദർശ ബോധമുള്ള കൂടുതൽ അറിവുള്ള മികച്ച ഒരാളെ നേതാവായിട്ട് നിശ്ചയിക്കേണ്ടി വരും. അതാണ് പിന്നീട് വരുന്ന ഖലീഫമാർ എന്ന് നമുക്ക് പറയാം. അതിന്റെ തുടർച്ചയാണ്, അയാളെയാണ് ഖലീഫ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഭരണാധികാരിയായ ഖലീഫ പ്രവാചകന്റെ പിൻഗാമിയായിട്ട് കടന്നു വരാം. അത് നേതൃരംഗത്ത് മാത്രമാണ്, പ്രവാചകത്വത്തിന്റെ പിൻഗാമി ആവുന്നില്ല. എന്നാൽ അള്ളാഹുവിന്റെ പ്രതിനിധിയായിക്കൊണ്ട് ഭരണ രംഗത്തേക്ക് പുതിയ ഒരാൾ കടന്നു വരും. പക്ഷെ ഇസ്രായേലരെ ആകർഷിച്ചത് രാജാധിപത്യമാണ് എന്നവിടെ മനസ്സിലാവും. രാജഭരണവും അതിന്റെ ആർഭാടങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതാണ് അവരെ ആകർഷിച്ചത്. ശത്രുനാടുകളിലൊക്കെ നിലനിൽക്കുന്ന രാജാക്കന്മാർ അവരുടെ പടയോട്ടങ്ങൾ ഒക്കെയാണ് അവരെ ആകർഷിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അവർ ഒരു രാജാവിനെ ആവശ്യപ്പെടുന്നത്. ശരിക്കും മലിക്ക് എന്ന് പറഞ്ഞാൽ ആരാ? അധികാരത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ഉടമയാണ്. അയാൾക്ക് അധികാരമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട് എന്നും ചെയ്യാം. അതേസമയത്ത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അങ്ങനെ ഒരു രാജ്യത്വം ശരിയല്ല എന്നുള്ളതാണ്. രാജാവിനെ ചോദിച്ചത് ഷംവേൽ അലൈഹിസ്സലാമിന് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ല എന്നാണ് ബൈബിളിൽ നിന്നുള്ള പരാമർശങ്ങൾ മനസ്സിലാവുക. ഷംവേൽ എന്ന അധ്യായം പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. ഖുർആൻ ഈ വിഷയത്തില് കൂടുതൽ വിശദാംശങ്ങളൊന്നും നൽകുന്നില്ല. വിശുദ്ധ ഖുർആൻ ഈ സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ആദർശപരമായ ഒരു സാമൂഹിക ജീവിതം സാധ്യമാകണം. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സൈനിക നീക്കം തന്നെ അനിവാര്യമായി വരാം എന്ന് ബോധ്യപ്പെടുത്തലാണ് ഇവിടെ ഉദ്ദേശം. സത്യപ്രബോധനം തടസ്സപ്പെടുന്ന ഘട്ടത്തിൽ, സത്യവിശ്വാസികൾ അന്യായമായി പീഡിപ്പിക്കപ്പെടുന്ന ഘട്ടത്തിൽ അതിനെ പ്രതിരോധിക്കുക എന്ന നിലക്കുള്ള സൈനിക നീക്കം അനിവാര്യമായി വരാവുന്നതാണ്. അതിന് കേവലം ആവേശം പോരാ, സമർപ്പണ സന്നദ്ധത ഉണ്ടാകണം എന്നാണ് അല്ലാഹു തആല ഈ ആയത്തുകളിലൂടെ നമ്മെ ഉണർത്തുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇവരിങ്ങനെ ആവശ്യം ഉന്നയിച്ചു, ഇബാഅസ് ലന മലിക്കൻ നുഖാത്തിൽ ഫിസബീലില്ല എന്നവര് ആവശ്യപ്പെട്ടു. ആ സമയത്ത് പ്രവാചകൻ ഷംവേൽ അലൈഹിസ്സലാം അവരോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഖാല, അദ്ദേഹം ചോദിച്ചു, ഹൽ അസൈതും ഇൻ കുതിബ അലൈക്കും അൽ ഖിതാലു അല്ലാ തുഖാത്തിലു. ഹൽ അസൈതും, അസ എന്ന വാക്കിന് ആയേക്കാം എന്നാണ് അർത്ഥം. ഹൽ അസൈതും, നിങ്ങൾ ആയേക്കുമോ, ഇൻ കുതിബ അലൈക്കുമുൽ ഖിതാൽ, ഇൻ കുതിബ നിയമമാക്കപ്പെടുകയാണെങ്കിൽ, നിർബന്ധമാക്കപ്പെടുകയാണെങ്കിൽ, അലൈക്കും നിങ്ങൾക്കുമേൽ, അൽ ഖിതാലു യുദ്ധം നിർബന്ധമാക്കപ്പെടുകയാണെങ്കിൽ, അല്ലാ തുഖാത്തിലു നിങ്ങൾ യുദ്ധം ചെയ്യാതിരുന്നു കളയുമോ? ഇതായിരുന്നു പ്രവാചകന്റെ ചോദ്യം. കാരണം അവരെ കുറിച്ച് നന്നായി അറിയുന്ന ആളാണല്ലോ അവരിലെ പ്രവാചകൻ. അപ്പൊ അവരുടെ പ്രകൃതം അറിയുന്നത് കൊണ്ട് ഷംവേൽ അലൈഹിസ്സലാം ഉടനെ അവരോട് ഇങ്ങനെ ചോദിച്ചത്, നിങ്ങൾ ഇങ്ങനെ ആവശ്യപ്പെട്ടു ശരിയാണ്, അങ്ങനെ നിങ്ങൾക്കൊരു രാജാവിനൊക്കെ നിശ്ചയിച്ചു തന്നു, അങ്ങനെ യുദ്ധം നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടാൽ ആ സമയത്ത് നിങ്ങൾ മുങ്ങിക്കളയോ? ഇതറിയണമല്ലോ, അതിനുവേണ്ടിയാണ് ചോദിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല രാജാവിനെ നിശ്ചയിച്ചിട്ട് പിന്നെ നിങ്ങൾ യുദ്ധരംഗത്ത് നിന്ന് പിന്മാറിക്കളഞ്ഞാലോ എന്ന് ചോദിച്ചു. അപ്പൊ അവർ ആവേശം കൊണ്ടു. എന്താ അവര് പറഞ്ഞത്? കാലു, അവർ പറയാണ്, വമാലന, ഞങ്ങൾക്ക് എന്താണ്, ഞങ്ങൾക്ക് എന്തു പറ്റിയെന്നാണ് താങ്കൾ കരുതുന്നത്? അല്ലാ നുഖാത്തില ഫീസബീലില്ല, അൻ എന്തെന്നാൽ ലാ നുഖാത്തില, യുദ്ധം ചെയ്യാതിരിക്കാൻ, ഫീസബീലില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കാൻ മാത്രം ഞങ്ങൾക്ക് എന്തു പറ്റിയെന്നാണ്, ഞങ്ങൾക്കതിന് എന്തുണ്ട് ന്യായം, ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ലേ? വഖദ് ഉഖ്രിജിന, ഞങ്ങൾ പുറത്താക്കപ്പെട്ടവരല്ലേ, മിൻ ദിയാരിന, ഞങ്ങളുടെ വീടുകളിൽ നിന്നും നാടുകളിൽ നിന്നും പുറത്താക്കപ്പെട്ടവരാണ് ഞങ്ങൾ. അബ്നാഇന, ഞങ്ങളുടെ മക്കളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരാണ് ഞങ്ങൾ. ഞങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കോ പ്രവാചകരെ എന്നാണ് ഇസ്രായേൽ സമൂഹം ആ സമയത്ത് ഷംവേൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഏതായാലും യുദ്ധത്തിന് രംഗത്തുണ്ടാകും, ഞങ്ങളെക്കുറിച്ച് അങ്ങനെയൊന്നും കരുതരുത് എന്ന രൂപത്തിൽ അവർ പ്രതികരിക്കാൻ. ഫലമ്മ കുത്തിബ അലൈഹിമുൽ ഖിതാൽ, ഫലമ്മ അപ്പോൾ കുത്തിബ അലൈഹിം അവർക്ക് നിയമമാക്കപ്പെട്ടപ്പോൾ, അൽ ഖിതാലു യുദ്ധം നിയമമാക്കപ്പെട്ടപ്പോ എന്താ സംഭവിച്ചത്? തവല്ലൗ പിന്തിരിഞ്ഞു കളഞ്ഞു അവർ, ഇല്ല ഖലീലം മിൻഹും ഇല്ല ഒഴികെ, ഖലീലൻ കുറച്ചു പേര്, മിൻഹും അവരിൽപ്പെട്ട കുറച്ചു പേർ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ ഒക്കെയും പിന്തിരിഞ്ഞു കളയുകയാണ് ചെയ്തത്. വല്ലാഹു അലീം, അല്ലാഹു അറിയുന്നവനാണ്, നന്നായി അറിയുന്നവനാണ്. ബിള്ളാലിമീൻ അധർമ്മകാരികളെ, ഈ ധിക്കാരികളെ, അക്രമം ചെയ്തവരെ നന്നായി അറിയുന്നവനാണ് അല്ലാഹു തആല. ഇതാണ് അവർക്ക് സംഭവിച്ചത്. അപ്പൊ യുദ്ധത്തെക്കുറിച്ച് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പോരാടണം, നഷ്ടപ്പെട്ടു പോയ നമ്മുടെ നാടുകൾ തിരിച്ചു പിടിക്കണം എന്നൊക്കെയുള്ള ആവേശം ഉണ്ടായി. അങ്ങനെ അവരോട് ചോദിച്ചു, നിങ്ങൾ യഥാർത്ഥത്തിൽ അതിന് സന്നദ്ധരാണോ? അപ്പൊ അവർ ആവേശം കൊണ്ടു. പക്ഷെ യഥാർത്ഥത്തിൽ യുദ്ധ സാഹചര്യം ഉണ്ടായപ്പോഴോ അവരിൽ അധിക പേരും പിന്മാറിക്കളയുന്നതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ഈ യുദ്ധം എന്തിനു വേണ്ടിയായിരുന്നു? ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം ലക്ഷ്യം വെച്ചുകൊണ്ടാണോ യഥാർത്ഥത്തിൽ ഇവിടെ യുദ്ധം, അള്ളാഹു യുദ്ധം അവർ ആവശ്യപ്പെട്ടത്, അല്ലെങ്കിൽ അവർക്ക് അനുവദിക്കപ്പെടുന്നത്? അല്ല. പിന്നെ എന്തിനു വേണ്ടിയായിരുന്നു യുദ്ധം? അസത്യത്തെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ സത്യത്തെ ബോധ്യപ്പെടുത്താനോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. നഷ്ടപ്പെട്ട ഭൗതിക വിഭവങ്ങൾ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരു യുദ്ധം വേണം എന്നതാണ് അവരുടെ ആവശ്യം. അതിനെ അല്ലാഹു തആല ഖിതാലും ഫീ സബീലില്ലാ എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചത്. അതെന്താ കാരണം? നീതിക്കു വേണ്ടിയുള്ള പോരാട്ടങ്ങൾ, മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള എല്ലാ സമരങ്ങളും ഫീ സബീലില്ലയാണ് എന്ന് നാം മനസ്സിലാക്കാം. നമ്മുടെ നാട്ടില് നമ്മൾ പലപ്പോഴും പല വിധത്തിലുള്ള സമരങ്ങൾ കാണാറുണ്ട്, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ശബ്ദങ്ങൾ. അപ്പൊ പലപ്പോഴും നമുക്ക് തന്നെ തോന്നും ഇതൊക്കെ ഇസ്ലാമുമായിട്ട് എന്താ ബന്ധം എന്ന് തോന്നിപ്പോകാറുണ്ട്. പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു സമൂഹത്തിന് നഷ്ടപ്പെട്ട നീതി തിരിച്ചു പിടിക്കാൻ വേണ്ടി, നഷ്ടപ്പെട്ട അവകാശങ്ങൾ തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് അവർ യുദ്ധത്തിനിറങ്ങുന്നത് എന്നത് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല അവർക്കതിന് അനുവാദം നൽകുന്നു എന്നുകൂടി നാം തിരിച്ചറിയണം. ഒന്നുകൂടി ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കാം. അലം തറ, നീ കണ്ടില്ലേ, നീ അറിഞ്ഞില്ലേ, ഇലൽ മല ഈ പ്രമാണിമാരെ കുറിച്ച്, മിം ബനി ഇസ്രായീൽ ഇസ്രയേൽ സന്തതികളിൽപ്പെട്ട പ്രമാണിമാരെ കുറിച്ച് താങ്കൾ അറിഞ്ഞില്ലേ, മിം ബഅദി മൂസ മൂസ അലൈഹിസ്സലാമിന് ശേഷം രംഗത്ത് വന്ന പ്രമാണിമാർ, ഇദ് ഖാലു അവർ പറഞ്ഞ സന്ദർഭം, ലി നബിയിൽ ലഹും അവരിലേക്ക് വന്ന പ്രവാചകനോട് അവർ പറഞ്ഞ സന്ദർഭം. എന്താ പറഞ്ഞത്? ഇബഅസ് ലനാ ഞങ്ങൾക്ക് താങ്കൾ നിയോഗിച്ചു തരൂ മലിക്കൻ ഒരു രാജാവിനെ, നുഖാത്തിൽ ഫി സബീലില്ല ഞങ്ങൾ ദൈവമാർഗത്തിൽ യുദ്ധം ചെയ്യട്ടെ, അതിനു വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു രാജാവിനെ നിശ്ചയിച്ചു തരൂ എന്നവർ ആവശ്യപ്പെടുകയാണ്. കാല ആ സമയത്ത് ശംവേൽ അലിഹിസ്ലാം അവരോട് ചോദിക്കുന്നു, ഹൽ അസൈത്തും നിങ്ങൾ ആയേക്കുമോ, ഇൻ കുത്തിബ അലൈക്കുമുൽ ഖിതാൽ നിങ്ങൾക്ക് യുദ്ധം നിയമമാക്കപ്പെട്ടാൽ, അല്ലാ തുഖാത്തിലു നിങ്ങൾ യുദ്ധം ചെയ്യാതെ പിന്മാറിക്കളഞ്ഞേക്കുമോ എന്ന് ശംവേൽ അലിഹിസ്ലാം സംശയം പ്രകടിപ്പിച്ചു. കാലു അപ്പൊ അവരുടെ മറുപടി, വമാലന ഞങ്ങൾക്ക് എന്താണ്, അല്ലാ നുഖാത്തില ഫി സബീലില്ല ദൈവമാർഗത്തിൽ യുദ്ധം ചെയ്യാതിരിക്കാൻ ഞങ്ങൾക്ക് എന്താണ്, ഞങ്ങൾക്ക് എന്ത് ന്യായമാണുള്ളത്? വഖദ് ഉഖ്രിജിന ഞങ്ങൾ പുറത്താക്കപ്പെട്ടിട്ടുണ്ടല്ലോ, മിൻ ദിയാരിന ഞങ്ങളുടെ നാടുകളിൽ നിന്ന്, വീടുകളിൽ നിന്ന്, അബ്നാഇന ഞങ്ങളുടെ സന്തതികളിൽ നിന്നും, നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് അവരിങ്ങനെ പറയുന്നത്. നാടുകൾ മറ്റുള്ളവർ പിടിച്ചെടുക്കുന്നു, അങ്ങനെ പിടിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ ഉള്ളവർ മറ്റു നാടുകളിലേക്ക് പലായനം ചെയ്യുന്നുണ്ടാവും. അതാണ് വഖദ് ഉഖ്രിജിന മിൻ ദിയാരിന വ അബ്നാഇന. ഇന്നും ലോകത്ത് നിരന്തരം ഇത്തരത്തിലുള്ള പലായനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ അവർ സമ്മതിച്ചു, തീർച്ചയായും ഞങ്ങൾ യുദ്ധത്തിനുണ്ടാവും. പക്ഷെ അല്ലാഹു തആല പിന്നീട് പറയാണ് എന്താണ് അതിനെ തുടർന്നുണ്ടായത്. ഫലമ്മ കുത്തിബ അലൈഹിമുൽ ഖിതാൽ അവർക്ക് യുദ്ധം നിയമമാക്കപ്പെട്ടപ്പോൾ, തവല്ലൗ അവർ പിന്തിരിഞ്ഞു കളഞ്ഞു, ഇല്ല ഖലീല മിൻഹും അവരിൽ കുറച്ചു പേർ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ പിന്തിരിഞ്ഞു പോയി. വല്ലാഹു അലീമും ബിള്ളാലിമീൻ, പടച്ചു തമ്പുരാന് ഇത്തരം അതിക്രമകാരികളെ നന്നായിട്ട് അറിയാം. അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നറിയാം. എങ്ങനെയെങ്കിലും ഭൗതിക താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതല്ലാതെ ഒരു ധർമ്മസമരത്തിന് സജ്ജരായിട്ട് സ്വയം സമർപ്പിതരാകാനുള്ള സന്നദ്ധതയൊന്നും അവരിൽ ഉണ്ടായിരുന്നില്ല. ഭൗതിക നേട്ടത്തിന് വേണ്ടിയിട്ട് എന്തും വിളിച്ചു പറയുന്ന, ഏത് നിലപാടും സ്വീകരിക്കുന്ന അവസ്ഥ മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ എന്നാണ്. തുടർന്ന് എന്താണ് സംഭവിക്കുന്നത്? 247-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കാം.
أعوذ بالله من الشيطان الرجيم وقال لهم نبيهم إن الله قد بعث لكم طالوت ملكا قالوا أنى يكون له الملك علينا ونحن أحق بالملك منه ولم يؤت سعة من المال قال إن الله اصطفاه عليكم وزاده بسطة في العلم والجسم والله يؤتي ملكه من يشاء والله واسع عليم.
അള്ളാഹു സുബ്ഹാനഹു തആല ഇസ്രായേൽ പ്രമാണിമാരുടെ ആവശ്യം അംഗീകരിച്ചു. എന്നിട്ട് താലൂത്ത് എന്നയാളെ അവർക്ക് രാജാവായിട്ട് നിശ്ചയിച്ചു കൊടുത്തു. അപ്പോൾ ഇത് രാജാധിപത്യത്തെ അംഗീകരിക്കലല്ലേ എന്നൊരു പക്ഷേ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഇവിടെ ഇത് കേവല രാജാവല്ല, ഒരു പരമ്പരാഗത ശൈലിയിൽ ഒരാൾക്ക് ശേഷം മറ്റൊരാൾ രംഗത്തു വരിക എന്ന നിലക്കുള്ള രാജാധിപത്യമല്ല. അള്ളാഹുവിനാൽ നിയോഗിതനായ രാജാവാണ് താലൂത്ത് എന്ന് നാം മനസ്സിലാക്കണം. ആ രാജാധിപത്യത്തെ ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്. കാരണം ആ രാജാവ് ആരാണ്? അള്ളാഹുവിന്റെ ഖലീഫയാണ്, അള്ളാഹു നിശ്ചയിച്ച രാജാവാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ താലൂത്ത് അവിടെ സ്വയം രാജാവായിട്ട് വാണതല്ല, പ്രഖ്യാപിച്ചതല്ല. ഇസ്രായേൽ സമൂഹം അദ്ദേഹത്തെ രാജാവായിട്ട് വാഴിച്ചതുമല്ല. മാത്രമല്ല, ഇസ്രായേൽ സമൂഹം പ്രതീക്ഷിച്ച ആളുമല്ല രാജാവായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. താലൂത്ത് തന്നെയും താൻ ഇങ്ങനെ ഒരു രാജാവാകാൻ പോവുകയാണ് എന്നൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുമില്ല എന്ന് മനസ്സിലാക്കണം. ഇത്തരത്തിൽ അള്ളാഹുവിനാൽ നിശ്ചയിക്കപ്പെട്ട രാജാക്കന്മാർ മുമ്പ് വേറെയും ഉണ്ടായിട്ടുണ്ടല്ലോ. ഉദാഹരണത്തിന് ദാവൂദ് അലൈഹിസ്സലാമും സുലൈമാൻ അലൈഹിസ്സലാമും അതുപോലെ ദുൽഖർനൈനും ഒക്കെ അത്തരത്തിലുള്ള രാജാക്കന്മാരാണ്. അപ്പൊ പടച്ചതമ്പുരാൻ ഇവിടെ അവർക്ക് മറുപടി കൊടുക്കുകയാണ്. വഖാല ലഹും നബിയുഹും, അവരുടെ നബി ശംവേൽ അലൈഹിസ്സലാമിലൂടെ ശംവേൽ അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, ഇന്നല്ലാഹ, നിശ്ചയം അള്ളാഹു തആല, ഖദ് ബഅസ ലക്കും, നിശ്ചയം നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നു, താലൂത്ത് എന്ന ആളെ മലിക്കൻ രാജാവായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. വഖാല ലഹും നബിയുഹും, അവരുടെ നബി അവരോട് പറഞ്ഞു, ഇന്നല്ലാഹ, നിശ്ചയം അള്ളാഹു തആല, ഖദ് ബഅസ ലക്കും, നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നു, നിയോഗിച്ചിരിക്കുന്നു, താലൂത്ത മലിക്ക, താലൂത്തിനെ രാജാവായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. കാലു, ഉടനെ അവരുടെ ചോദ്യം വന്നു. എന്താ ചോദ്യം? അന്ന യക്കൂനു ലഹുൽ മുൽക്കു അലൈന, അന്ന, എങ്ങനെയാണ് യക്കൂനു ഉണ്ടാകുന്നത്, ലഹു, അദ്ദേഹത്തിന് അൽ മുൽക്കു, രാജാധിപത്യം, അലൈന, ഞങ്ങൾക്കുമേൽ. ആ താലൂത്തിനെയാണോ രാജാവാക്കിയത്? അയാളെങ്ങനെ ഞങ്ങളെപ്പോലുള്ള പ്രമാണിമാർക്കുമേൽ രാജാവാകും എന്ന് ഉടനെ അവര് ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കും? വനഹ്നു അഹഖു ബിൽ മുൽക്ക്, വനഹ്നു, ഞങ്ങളാണല്ലോ, ഞങ്ങൾ ആയിരിക്കെ, അഹഖു ബിൽ മുൽക്ക്, ഈ രാജാധിപത്യത്തിന് ഏറ്റവും അർഹതയുള്ളവർ ഞങ്ങളായിരിക്കെ, എങ്ങനെയാണ് ആ സാധാരണക്കാരനായ താലൂത്തിനെ രാജാവായിട്ട് അംഗീകരിക്കാം? മാത്രമല്ല, വലം യുക്ത സഅത്തം മിനൽ മാൽ, വലം യുക്ത, അയാൾക്ക് നൽകപ്പെട്ടിട്ടില്ല, അയാളുടെ കയ്യിൽ ഇല്ലല്ലോ, സഅതൻ ശേഷി ഇല്ലല്ലോ, മിനൽ മാൽ സാമ്പത്തികമായ ശേഷിയോ അഭിവൃദ്ധിയോ അയാൾക്കില്ലല്ലോ, പിന്നെ ഞങ്ങൾ എങ്ങനെ അയാളെ രാജാവായിട്ട് അംഗീകരിക്കും എന്നായിരുന്നു അവരുടെ ചോദ്യം. രാജാധിപത്യത്തെക്കുറിച്ച് അവരുടെ സങ്കല്പം അതായിരുന്നു. ആരായിരിക്കണം രാജാവ്? ആൾബലമുള്ള ആളായിരിക്കണം രാജാവ്, കീർത്തിയും പെരുമയുമുള്ള വംശത്തിൽ പിറന്ന പ്രമുഖ അംഗമായിരിക്കണം രാജാവ്, അതിസമ്പന്നനാവണം, ഉഗ്രപ്രതാപിയാവണം, അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത്. കാരണം അവർക്ക് പരിചയമുള്ള രാജാക്കന്മാരൊക്കെ അങ്ങനെയാണ്, നമുക്കും പരിചയമുള്ള രാജാക്കന്മാർ ഒക്കെ അധികവും അങ്ങനെയായിരിക്കും. രാജാവ് ഒന്നുകിൽ യഹൂദ ഗോത്രക്കാരനാവണം, അതല്ലെങ്കിൽ ലേവ്യനാവണം, ലേവ്യ ഗോത്രക്കാരനാവണം. യഹൂദ നേരത്തെ അധികാരി വർഗമായിട്ട് അറിയപ്പെട്ടവരാണ്, ലേവ്യരോ അവർ പൗരോഹിത്യത്തിന്റെ പൈതൃകമുള്ളവരാണ്. ദാവൂദ് അലിഹിസ്ലാമും സുലൈമാൻ അലിഹിസ്ലാമും ഒക്കെ യഹൂദ ഗോത്രക്കാരായിരുന്നു. മൂസ അലിഹിസ്ലാമും ഹാറൂൻ അലിഹിസ്ലാമും ലേവ്യരിൽപ്പെട്ട പുരോഹിത വംശത്തിൽപ്പെട്ടവരാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു രാജാവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, കൊള്ളാവുന്ന ഗോത്രങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, അവരുടെ കൂട്ടത്തിൽ നിന്ന് രാജാവിനെ നിശ്ചയിച്ചുകൂടെ എന്നാണ് ചോദ്യം. ആരായിരുന്നു യഥാർത്ഥത്തിൽ താലൂത്ത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. താലൂത്തിന്റെ യഥാർത്ഥ നാമം ശൗൽ എന്നാണ് എന്ന് ബൈബിൾ പറയുന്നു. ശൗൽ എന്നാണ് പേര്. ഹീബ്രുവിൽ അതിന്റെ അർത്ഥം ദീർഘകായൻ എന്നാണ്. താലൂത്ത് എന്ന വാക്കിന്റെയും ആശയം അത് തന്നെയാണ്, ആജാനുബാഹു എന്നുള്ള ആശയമുണ്ട്. അറബി ഭാഷയിൽ തൂൽ എന്ന് പറഞ്ഞാൽ നീളം എന്നാണല്ലോ അർത്ഥം. തൂൽ, അതുമായി ബന്ധമുള്ളതാണ് താലൂത്ത് എന്നും വ്യാഖ്യാനമുണ്ട്. താലൂത്തിന്റെ പരമ്പര പരിശോധിച്ചാൽ യാക്കൂബ് അലിഹിസ്ലാമിന്റെ പുത്രൻ ബിന്യാമീനിന്റെ വംശത്തിലാണ് താലൂത്ത് ജനിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇസ്രയേലിലെ ഏറ്റവും അംഗബലം കുറഞ്ഞ ദുർബല ഗോത്രമായിരുന്നു ബിന്യാമീനിന്റെ വംശം എന്ന് മനസ്സിലാക്കണം. ശമുവേൽ അലിഹിസ്ലാം രാജാവായിട്ട് താലൂത്തിനെ നിയോഗിച്ച വിവരം താലൂത്തിനെ അറിയിച്ചപ്പോ താലൂത്തിന്റെ പ്രതികരണം എന്തായിരുന്നു എന്നറിയോ? ബൈബിൾ പറയുന്നുണ്ട്, ഞാൻ ഒരു ബിന്യാമീനിയല്ലേ, ഇസ്രയേലിലെ ചെറിയ ഗോത്രത്തിൽ നിന്നുള്ളവനല്ലേ, അപ്പൊ എന്തുകൊണ്ടാണ് എന്നെ രാജാവാക്കുന്നത്, ഞാൻ അതിനു മാത്രവും ഇല്ലല്ലോ, ഞാൻ ദുർബലനാണല്ലോ എന്നാണ് അദ്ദേഹം തന്നെയും പ്രതികരിക്കുന്നത്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല തിരഞ്ഞെടുത്തത് താലൂത്ത് എന്ന ആളെയാണ്. അതിന് അതിൻ്റെതായ ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പൊ അവര് പറഞ്ഞ കാരണങ്ങൾ ശ്രദ്ധിച്ചില്ലേ? രണ്ട് കാരണമാണ്. അവരാകെ അത്ഭുതപ്പെട്ടു പോയി. ആദ്യം അന്നാ യക്കൂനു ലഹുൽ മുൽക്കു അലൈന എന്ന് ചോദിച്ചു, ഞങ്ങൾക്കുമേൽ അയാൾ എങ്ങനെ രാജാവാകും? അവിടെ ഒരു പ്രമാണിത്വത്തിന്റെ പ്രകൃതമുണ്ട് അവരുടെ സംസാരത്തിൽ തന്നെ. അവര് വലിയ സവർണരാണ്, ഇയാളാണെങ്കിലോ അത്രയൊന്നുമല്ല എന്നുള്ളതാണ്. എന്നിട്ട് അവര് പറഞ്ഞ ന്യായം എന്താണ്? വനഹ്നു അഹഖു ബിൽ മുൽക്കി മിൻ, അദ്ദേഹത്തെക്കാളും ഞങ്ങളാണ് അതിന് അർഹതയുള്ളവർ. കാരണം ഞങ്ങൾ വലിയ ഉയർന്ന ഗോത്രത്തിൽ പിറന്നവരാണ്, സമ്പന്നരാണ്, പ്രമാണിമാരാണ് എന്നതാണ് ഒരു ന്യായം. രണ്ടാമത് അവരുന്നയിച്ച ന്യായം കണ്ടില്ലേ? വലം യുഅത്ത സഅത്തൻ മിനൽ മാൽ, അയാൾക്ക് സാമ്പത്തിക ശേഷി നൽകപ്പെട്ടിട്ടില്ലല്ലോ എന്നതായിരുന്നു രണ്ടാമത്തെ കാരണം. ആ സമയത്ത് ശമുവേൽ അലിഹിസ്ലാം അവരോട് എന്താ മറുപടി പറയുന്നത്? അവരോട് പറയുന്ന മറുപടി, ഖാല ഇന്നല്ലാഹ സ്തഫാഹു അലൈക്കും, ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു തആല ഇസ്തഫാഹു അദ്ദേഹത്തെ ബോധപൂർവം തിരഞ്ഞെടുത്തത് തന്നെയാണ്. അതൊരു വിശുദ്ധമായ തിരഞ്ഞെടുപ്പാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയാണ് താലൂത്തിനെ നിശ്ചയിച്ചിരിക്കുന്നത്. ഇസ്തഫ എന്ന വാക്കിൽ സഫിയ എന്ന് പറഞ്ഞാൽ വിശുദ്ധം എന്നാണ് വാക്കിന്റെ അർത്ഥം. ഇസ്തഫ, വിശുദ്ധമായ തിരഞ്ഞെടുപ്പ്. നിങ്ങളെക്കാൾ യോഗ്യൻ ആരെന്ന് കണ്ടെത്തിയിട്ട് സവിശേഷമായി അള്ളാഹു തിരഞ്ഞെടുത്തതാണ്. ഗോത്രമഹിമയോ സമ്പത്തോ അല്ല യഥാർത്ഥത്തില് രാജാധികാരത്തിന് വേണ്ട യോഗ്യത. പക്ഷെ ഇന്നും നമ്മൾ ഈ അവസ്ഥ കാണുന്നുണ്ട്. ഇന്ന് നമ്മുടെ ജനാധിപത്യ ക്രമത്തിൽ പോലും ശ്രദ്ധിച്ചു നോക്കൂ, ചില കുടുംബങ്ങളാണല്ലോ, കുടുംബാധിപത്യമാണ്, ഈ കുടുംബത്തിന് എന്തോ അപ്രമാദിത്യമുണ്ട് എന്ന നിലയ്ക്ക് ഇന്ത്യ രാജ്യത്തെ അവരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്ന രൂപത്തിലൊക്കെയാണല്ലോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചർച്ചകൾ. അങ്ങനെയാണ് ജനാധിപത്യം വല്ലാതെ അങ്ങ് ശോഷിച്ചു പോകുന്നത്. അതേപോലെ പിന്നെ സമ്പത്താണ് ഇടപെടുന്നത്. ഇലക്ഷൻ വരുമ്പോഴും അധികാരത്തിലേക്ക് ചിലർ രംഗത്ത് വരുമ്പോഴും ഒക്കെ സമ്പന്നനാണ് അവരെ പിറകിൽ നിന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. കോർപ്പറേറ്റ് മുതലാളിമാരാണ് ഭരണം കൈയാളുന്നത് എന്ന് പറയാം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയാണ് രാജ്യം ഭരിക്കപ്പെടുന്നത് എന്ന് പറയേണ്ടി വരും. ഇത് ഇന്നും നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല താലൂത്തിന് സവിശേഷമായ മറ്റ് ചില കഴിവുകളുണ്ട് എന്ന് ഉണർത്തുന്നത്. ശംവേൽ അലി ഇസ്ലാം അവരോട് പറയാണ്, ഇന്നല്ലാഹസ്തഫാഹു, അള്ളാഹു തആല അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു, അലൈക്കും നിങ്ങൾക്കുമേൽ, വസാദഹു മാത്രമല്ല അദ്ദേഹത്തിന് അള്ളാഹു തആല വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ബസ്തതം ഫിൽ ഇൽമി വൽ ജിസ്മ്, ബസ്ത മികവ് വിശാലത നൽകിയിരിക്കുന്നു എന്ന് പറയാം. ഫിൽ ഇൽമ് അറിവിൽ വിശാലത നൽകിയിരിക്കുന്നു, വൽ ജിസ്മ് അതേപോലെ തന്നെ കായിക ബലത്തിലും നല്ല ശേഷി നൽകിയിട്ടുണ്ട് അള്ളാഹു തആല അദ്ദേഹത്തിന്. ഈ രണ്ട് കാര്യങ്ങളാണ് രാജത്വത്തിന് യോഗ്യതയായിട്ട് താലൂത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല കണ്ടിരിക്കുന്നത്. എന്താ ഇവിടെ ഇൽമ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം? ആത്മീയ ജ്ഞാനമുണ്ട്, ധർമ്മബോധമുണ്ട്, അതുപോലെ രാജ്യതന്ത്രജ്ഞതയും യുദ്ധതന്ത്രവും നയതന്ത്രജ്ഞതയും എല്ലാം ഉള്ള ജ്ഞാനിയാണ് താലൂത്ത്. പിന്നെന്താ ഉള്ളത്? വൽ ജിസ്മ് അദ്ദേഹത്തിന് നല്ല കായിക ശേഷിയുണ്ട്, യുദ്ധപാഠവുമുണ്ട്, യുദ്ധത്തിന് നേതൃത്വം നൽകാനുള്ള കഴിവുണ്ട്, സ്വയം പൊരുതാനുള്ള ശേഷിയുണ്ട്. എല്ലാറ്റിലും ഉപരി എന്താണ് താലൂത്തിന്റെ സവിശേഷത? അള്ളാഹു സുബ്ഹാനഹു തആലയാണ് താലൂത്തിനെ രാജാവായിട്ട് നിശ്ചയിച്ചത് എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതുകൂടി നിങ്ങൾ തിരിച്ചറിയണം എന്ന് പടച്ചതമ്പുരാൻ ശംവേൽ അലൈഹിസ്ലാം മുഖേന അവരെ ഉണർത്താൻ, അതാണ് ഇന്നല്ലാഹസ്തഫാഹു അലൈക്കും എന്ന് പറഞ്ഞത്. അള്ളാഹുവാണ് നിങ്ങൾക്കുമേൽ അദ്ദേഹത്തെ നിശ്ചയിച്ചിരിക്കുന്നത് എന്നത് നിങ്ങൾ വളരെ പ്രാധാന്യപൂർവം കണക്കിലെടുക്കേണ്ടതുണ്ട് എന്നാണ് പടച്ചതമ്പുരാൻ അവിടെ ഉണർത്തുന്നത്. എന്നിട്ട് പറയാണ്, വല്ലാഹു യുക്തി മുൽക്കഹു മയ്യശ, വല്ലാഹു അല്ലാഹു തആല യുക്തി നൽകുന്നു, മുൽക്കഹു തന്റെ ആധിപത്യം, മയ്യശാഉ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു. എന്താ കാരണം? ലില്ലാഹി മുൽക്കു സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളുടെ ഉടമത്വം അള്ളാഹുവിനാണല്ലോ. അതുകൊണ്ടാണ് അള്ളാഹുവാണ് യഥാർത്ഥ അധികാരി, അവനാണ് അധികാരത്തിന്റെ ഉടമ, അവനാണ് മുൽക്ക്. അതുകൊണ്ട് അള്ളാഹു തആല അവൻ ഉദ്ദേശിച്ചവരെ തിരഞ്ഞെടുത്തു. അറിവിനും ആരോഗ്യത്തിനും അപ്പുറം താലൂത്തിനെ അള്ളാഹുവാണ് നിശ്ചയിച്ചത്. അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹം കൂടിയാണ് അത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അല്ലാഹു യുതി മുൽക്കഹു മയ്യശ, അങ്ങനെ അള്ളാഹു തആല നിശ്ചയിച്ചതാണ് താലൂത്തിനെ. എങ്കിലും അദ്ദേഹം പ്രവാചകനായിരുന്നോ എന്നതിന് തെളിവുകൾ ഇവിടെയും ഇല്ല. പ്രവാചകനാണ് എന്നതിനുള്ള തെളിവുകൾ കണ്ടെത്താൻ കഴിയുന്നില്ല. ഖുർആനിൽ അദ്ദേഹം രാജാവായിട്ട് നിയോഗിക്കപ്പെട്ടു എന്ന് മാത്രമാണ് ഉണർത്തുന്നത്. മാത്രമല്ല, ശംവേൽ എന്ന പ്രവാചകൻ മുഖേനയാണ് അദ്ദേഹത്തെ രാജാവായിട്ട് നിശ്ചയിക്കുന്നത് എന്നും മനസ്സിലാക്കാം. വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു തആല വാസിയ വിശാലതയുള്ളവനാണ്, അലീം സകലം അറിയുന്നവനുമാണ്, എല്ലാം അറിയുന്ന വിശാല മനസ്സുള്ള വിശാലതയുള്ളവനാകുന്നു അള്ളാഹു എന്ന് പറഞ്ഞാൽ നിങ്ങളുടേതായ സങ്കുചിതത്വങ്ങളൊന്നും അള്ളാഹുവിന്റെ മുമ്പിൽ ഇല്ല. നിങ്ങൾ കരുതുന്നു നിങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ട ആൾ രാജാവാകണം, നിങ്ങൾ കരുതുന്നു നിങ്ങളെപ്പോലെ സമ്പന്നനായ പ്രമാണിയായ ഒരാൾ ആകണം, അല്ലാതെ താഴേക്കിടയിലുള്ള ഒരാൾ രംഗത്ത് വന്നാൽ ഞങ്ങൾക്ക് അയാളെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ദുരഭിമാനം നിങ്ങളെ കീഴ്പ്പെടുത്തുന്നു. അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള യാതൊരു അതിർവരമ്പും കുടുസായ ചിന്താഗതിയും ഇല്ല. കാരണം പടച്ചതമ്പുരാൻ നീതിബോധത്തോടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾ ആവശ്യപ്പെട്ട ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങളാണ് നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. ഇന്നും നമുക്കറിയാമല്ലോ ഭരണതലത്തിലൊക്കെ വേണ്ടത്ര വിവരമില്ലാത്ത ആളുകൾ ഏതോ ഒരു പാർട്ടിയുടെ വക്താവാണ് എന്നതിനാൽ അവരുടെ കയ്യിലേക്ക് അധികാരം കൈമാറ്റം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുന്നു. അതിനൊക്കെ മുഖ്യമായ ഒരു കാരണം എന്താണ്? ഈ സമൂഹത്തിന്റെ നിലപാടിന്റെ പ്രശ്നം കൂടി അതിലുണ്ട്. ഇലക്ഷൻ വരുന്ന ഈ സമയത്തൊക്കെ നമ്മൾ പ്രത്യേകിച്ചും ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. യഥാ രാജ തഥാ പ്രജ എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ എങ്ങനെയാണോ സമൂഹം അതിനനുസരിച്ചായിരിക്കും ഭരണകൂടം, അതുപോലെ രാജാവ് എങ്ങനെയുള്ളതാണോ അതിനനുസരിച്ചിരിക്കും സമൂഹം എന്ന് പറയുന്ന അവസ്ഥയില് ആണ് സംഭവിക്കുക. അതിനാൽ ബോധപൂർവം നിലപാടുകൾ സ്വീകരിക്കണം. ആരായിരിക്കണം നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കരുത്തുള്ളവർ, ജ്ഞാനമുള്ളവർ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം ഭരണകൂടത്തെ നിശ്ചയിക്കേണ്ടത് എന്നൊരു പാഠവും ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. തുടർന്ന് ശമുവേൽ അലൈഹിസ്സലാം അവർക്ക് ഒരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇദ്ദേഹം ശരിക്കും താലൂത്ത് ഒരു രാജാവാണോ അല്ലയോ എന്ന കാര്യം, അള്ളാഹുവിനാൽ നിയോഗിതനായ രാജാവാണോ അല്ലയോ എന്ന് അവർക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹു തആല ഒരു ദൃഷ്ടാന്തം അവതരിപ്പിക്കുന്നതാണ് 248-ാമത്തെ ആയത്തിൽ വരുന്നത്. 247-ന്റെ ആശയം ഒന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. വഖാല ലഹും നബിയുഹും, അവരുടെ നബി ശമുവേൽ അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, ഇന്നല്ലാഹ, നിശ്ചയം അള്ളാഹു, ഖദ് ബഅസ ലക്കും, നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നു, താലൂത്ത മലിക്ക, താലൂത്തിനെ രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു. ഖാലു, അപ്പൊ അവര് ചോദിച്ചു, അന്നാ യകൂനു ലഹുൽ മുൽക്കു അലൈന, അദ്ദേഹത്തിന് എങ്ങനെയാണ് ഞങ്ങൾക്കു മേൽ അധികാരം ലഭിക്കുക, വനഹ്നു, ഞങ്ങൾ ആയിരിക്കെ, അഹക്കു ബിൽ മുൽക്കി മിൻഹു, അദ്ദേഹത്തെക്കാൾ അധികാരത്തിന് അർഹതയുള്ളവരായിരിക്കെ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഞങ്ങൾക്കു മേൽ രാജ്യത്വം ലഭിക്കുക, വലം യുഉത്ത, അദ്ദേഹത്തിന് നൽകപ്പെട്ടിട്ടുമില്ലല്ലോ, സഅതം മിനൽ മാൽ, സാമ്പത്തിക ശേഷി. ഖാല, ആ സമയത്ത് ശമുവേൽ അലൈഹിസ്സലാം അവരോട് പറയാണ്, ഇന്നല്ലാഹ, നിശ്ചയം അള്ളാഹു, ഇസ്തഫാഹു, അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു, അലൈക്കും, നിങ്ങൾക്കുമേൽ, വസാദഹു, അദ്ദേഹത്തിന് അവൻ വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുമുണ്ട്, ബസ്തതം ഫിൽ ഇൽമി വൽ ജിസ്മ, അറിവിലും അതുപോലെ കായിക ശേഷിയിലും കൂടുതൽ വിശാലതയും മികവും നൽകിയിട്ടുണ്ട്. വല്ലാഹു യുഅത്തി മുൽക്കഹു മൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവന്റെ ആധിപത്യം നൽകുന്നു, ഏൽപ്പിച്ചു കൊടുക്കുന്നു. വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു സകലം അറിയുന്ന വിശാല നിലപാട് സ്വീകരിക്കുന്നവൻ ആകുന്നു. തുടർന്ന് പടച്ചതമ്പുരാൻ അവർക്ക് നൽകുന്ന ദൃഷ്ടാന്തത്തെ കുറിച്ച് പറയാൻ, വഖാല ലഹും നബിയുഹും, അവരുടെ നബി ശമുവേൽ അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, ഇന്ന ആയത്ത മുൽക്കിഹി, താലൂത്തിന്റെ രാജാധിപത്യത്തിന്റെ തെളിവ് എന്താണെന്നറിയോ, അയ്യ എത്തിയ വരും എന്നതാണ്, കും, നിങ്ങൾക്ക് വരും എന്നതാണ്. അ താബൂത്ത്, ഒരു പെട്ടി, ഒരു പെട്ടകം, പേടകം നിങ്ങൾക്ക് വരും, ഫീഹി, അതിൽ ഉണ്ട്, സക്കീനത്തും റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള മനഃശാന്തി അതിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കും, വ ബഖിയത്തുൻ, തിരു ശേഷിപ്പുകളും ഉണ്ടാകും, മിമ്മാ തറക്ക, വിട്ടേച്ചു പോയതിന്റെ, ആലു മൂസ അലൈഹിസ്സലാമിന്റെ കുടുംബം, വ ആലു ഹാറൂൻ അലൈഹിസ്സലാമിന്റെ കുടുംബവും, വിട്ടേച്ചു പോയ വിശുദ്ധമായ ചില ശേഷിപ്പുകൾ അതിനകത്ത് അടക്കം ചെയ്തിരിക്കും. പിന്നെന്താ പറയുന്നത്, തഹ്മിലുഹുൽ മലായിക്ക, ഈ പെട്ടി ഉണ്ടല്ലോ, തഹ്മിലു, അതിനെ വഹിക്കുന്നു, ഹു, അതിനെ, അൽ മലായിക്കത്തു, മലക്കുകളാണ് അതിനെ വഹിക്കുന്നത്. ഇന്ന ഫീ ദാലിക്, നിശ്ചയം ഇതിൽ ഉണ്ട്, ആയത്തൻ, ഒരു ദൃഷ്ടാന്തമുണ്ട്, ലക്കും, നിങ്ങൾക്ക്, ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്കിതിൽ മഹത്തായ ദൃഷ്ടാന്തമുണ്ട് എന്നുകൂടി എടുത്തു പറയുന്നു. താലൂത്ത് അള്ളാഹുവിനാൽ നിയോഗിതനായ രാജാവായി, ആ രാജ്യത്വത്തെ ഇവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അള്ളാഹു തആല ദൃഷ്ടാന്തം അവതരിപ്പിക്കുകയാണ്. ഖുർആനില് രണ്ട് താബൂത്താണ് ആകെ പരാമർശിക്കപ്പെട്ടത്. ഒന്ന് ഇവിടെയാണ്, മറ്റൊന്ന് സൂറത്തു ത്വാഹയിൽ, അനിഖ്ദി ഫീഹി ഫി താബൂത് ഫഖ്ദി ഫീഹി ഫിൽ യം, ആ ഉമ്മ കുഞ്ഞിനെ നൈൽ നദിയിൽ ഒഴുക്കുന്നില്ലേ, മൂസ അലൈഹിസ്ലാമിന്റെ ഉമ്മ, മൂസ അലൈഹിസ്ലാം കുഞ്ഞായിരിക്കെ നൈൽ നദിയിൽ ഒഴുക്കുന്ന സംഭവം, അപ്പോ കുഞ്ഞിനെ ഒരു പെട്ടിയിൽ അടച്ചിട്ടാണല്ലോ ഒഴുക്കുന്നത്, ആ പെട്ടിയെ കുറിച്ചുള്ള പരാമർശമാണ്. ഒരുപക്ഷെ ആ പെട്ടി തന്നെ ആയിരിക്കണം ഈ പെട്ടി എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. രണ്ടും ഒരു പെട്ടി ആകാൻ സാധ്യതയുണ്ട്. ഇസ്രായേൽ സമൂഹം അനുഗ്രഹത്തിന്റെയും രക്ഷയുടെയും പെട്ടിയായിട്ട് ആ പെട്ടി എടുത്ത് സൂക്ഷിച്ചിരിക്കണം. കാരണം മൂസ അലൈഹിസ്സലാം അവരിൽ വിമോചകനായിട്ട് രംഗത്ത് വന്ന, അള്ളാഹു നിയോഗിച്ച പ്രവാചകനായിരുന്നല്ലോ. ആ പെട്ടി തന്നെ ആയിരിക്കണം ഈ പെട്ടി എന്നാണ്. പിന്നീട് അവരത് എടുത്ത് സൂക്ഷിച്ചിരിക്കാം. അതിൽ മൂസ അലൈഹിസ്സലാമിന് അള്ളാഹു തആല നൽകിയ ഫലകങ്ങളുണ്ട്, ലൗഹുകളുണ്ട്, തൗറാത്തിന്റെ അസൽ കോപ്പി അതിൽ ഉണ്ട്. മൂസ അലൈഹിസ്സലാമിന്റെ വടിയുണ്ടല്ലോ, മോജിസത്തായിരുന്ന ആ വടി ഉണ്ട്. അതുപോലെ ഒരു കുപ്പിയില് മന്ന പ്രത്യേകം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. മൂസ ഹാറൂൻ അലൈഹിസ്സലാമിന്റെ കുടുംബത്തിന്റെ ചില ശേഷിപ്പുകളും അതിൽ ഉണ്ട് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അവർ അത് സുവർണ ചിത്രപ്പണികളൊക്കെ ചെയ്ത് അലങ്കരിച്ചിട്ട് അവരുടെ പ്രധാന ദേവാലയത്തിലെ ഉയർന്ന പീഠത്തിൽ പ്രത്യേകം എടുത്തു വെച്ചിരുന്നു ഇസ്രയേലിയര്. എന്നിട്ടത് പ്രത്യേക തുണിയിലൊക്കെ പൊതിഞ്ഞിട്ട് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത്. അതിലേക്ക് തിരിഞ്ഞുകൊണ്ട് അവർ പ്രാർത്ഥിച്ചു, ആരാധനയൊക്കെ നടത്തിയിരുന്നു. അത് അവർക്ക് ആത്മവിശ്വാസം പകർന്നിരുന്നു. ഫീഹി സക്കീനത്തും മിർ റബ്ബിക്കും എന്ന് പറഞ്ഞ അതാണ്, നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള സക്കീനത്ത് അതിൽ ഉണ്ട്. അപ്പൊ ബഖിയത്തുൻ, അതോടൊപ്പം തിരുശേഷിപ്പുകളുമുണ്ട്. മിമ്മാ തറക്ക ആല് മൂസ വ ആല് ഹാറൂൻ, മൂസ അലഹിസ്ലാമിന്റെയും ഹാറൂൻ അലഹിസ്ലാമിന്റെയും കുടുംബത്തിന്റെ ചില ശേഷിപ്പുകൾ അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുകൂടി പറയുന്നു. പിന്നെ എന്താ സംഭവിച്ചത്? ഈ പെട്ടി ഒരു ഘട്ടത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഫിലസ്ത്യർ എന്നൊരു ഗ്രൂപ്പുമായിട്ട്, ഒരു വംശവുമായിട്ട് ഇസ്രയേലിയർ യുദ്ധത്തിൽ ഏർപ്പെടുകയും ഇസ്രയേലിയർ പരാജയപ്പെടുകയും ചെയ്തപ്പോ എബനേസർ എന്ന സ്ഥലത്ത് വെച്ച് ഈ ഫിലസ്ത്യർ എന്ത് ചെയ്തു? ഈ പെട്ടകം എടുത്തോണ്ട് പോയി എന്നതാണ്. അവരത് കൊള്ള ചെയ്ത് കൊണ്ടുപോയി. അപ്പൊ അതിനുശേഷം ആ സമൂഹത്തിൽ ഈ പെട്ടകം തട്ടിക്കൊണ്ടുപോയതിനാൽ പലവിധ പരീക്ഷണങ്ങളും ഉണ്ടായെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഒരു പുരോഹിതന്മാരോട് ചോദിച്ചത്രേ ഇതിനെന്താണ് പരിഹാരം? ഇതിന്റെ പരിഹാരം ഈ പെട്ടകം തിരിച്ച് അവർക്ക് തന്നെ കൊടുക്കലാണ് എന്നവർ പറഞ്ഞു എന്നാണ്. അതിന് ആധികാരികതയൊന്നുമില്ല. അതേസമയത്ത് ഇങ്ങനെയാവാൻ സാധ്യതയുണ്ട്. ഇസ്രയേൽ സമൂഹത്തിലേക്ക് അള്ളാഹു തആല ഒരു രാജാവിനെ നിയോഗിച്ചു. അവർക്ക് നഷ്ടപ്പെട്ടു പോയ നാടുകൾ തിരിച്ചു പിടിക്കാനാണല്ലോ താലൂത്തിനെ നിയോഗിച്ചിരിക്കുന്നത്. ഈ വിവരം ഫിലസ്ത്യർ അറിഞ്ഞു. അങ്ങനെ അവര് ആശങ്കിച്ചു, തങ്ങൾ പരാജയപ്പെടുത്താൻ ഇടയുണ്ട്. അതുകൊണ്ട് ഇസ്രയേല്യരുടെ അനുഭാവം നേടാൻ വേണ്ടിയിട്ട് ഈ പെട്ടി തിരിച്ചു കൊടുത്തേക്കാം എന്നവർ ആലോചിച്ചു എന്നാണ് ഇതിന്റെ മറ്റൊരു വ്യാഖ്യാനം. ഏതായാലും ആ പെട്ടി ഇവരിലേക്ക് തിരിച്ചു വരികയാണ്. എങ്ങനെ വരുന്നത്? കാളവണ്ടിയിലാണ് ഇത് അയക്കപ്പെട്ടത് എന്നൊക്കെ പറയപ്പെടുന്നു. പക്ഷേ വണ്ടിക്കാരനില്ലാത്ത, തെളിക്കാരനില്ലാത്ത, ഡ്രൈവർ ഇല്ലാത്തൊരു കാളവണ്ടി, അത് സ്വയം സഞ്ചരിച്ചു വരികയായിരുന്നു. അതാണ് തഹ്മിലുഹുൽ മലായിക്ക, മലക്കുകൾ അതിനെ വഹിച്ചു കൊണ്ടുവന്നു എന്നതിന് ചിലർ സൃഷ്ടിച്ചിട്ടുള്ള കഥ അങ്ങനെയാണ്. ഇങ്ങനെ ഒരു കാളവണ്ടി സ്വയം സഞ്ചരിച്ചു വരുന്നു, അതിൽ ആ പെട്ടകം ഉണ്ടായിരുന്നു എന്നാണ് അതിന് നൽകപ്പെട്ടിട്ടുള്ള വ്യാഖ്യാനം. ഏതായാലും ശേഷിപ്പുകൾ ഉണ്ടല്ലോ, ചരിത്രപരമായി പ്രാധാന്യമുള്ള ശേഷിപ്പുകൾ സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന ഒരു സൂചന ഇത് നൽകുന്നു. എന്നാൽ അതിനോട് ആരാധനാഭാവം ഉണ്ടാകാനും പാടില്ല. ഒരു ചരിത്ര സാക്ഷ്യം എന്ന നിലയ്ക്ക് സൂക്ഷിക്കപ്പെടുക എന്ന് മാത്രം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ മക്കയിലും മദീനയിലും അതുപോലെയുള്ള ചരിത്ര പ്രധാനമായ ഇടങ്ങളിൽ എത്തുമ്പോൾ ആ കാലഘട്ടവുമായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് അടുക്കാൻ സാധിക്കുന്നുണ്ട്, വൈകാരികമായ ഒരു ബന്ധം. അതേസമയം ആരാധനാഭാവം അതിനോട് ഉണ്ടാകാനും പാടില്ല എന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അവതരിപ്പിച്ചു കൊടുത്തു. താലൂത്ത് അള്ളാഹുവിനാൽ നിയോഗിതനായ രാജാവാണ് എന്നവരെ ബോധ്യപ്പെടുത്തുകയാണ് എന്ന് മനസ്സിലാക്കാം. വഖാല ലഹും നബിയുഹും, അവരുടെ നബി ശംവേൽ അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, ഇന്ന ആയത്ത മുൽക്കിഹി, നിശ്ചയം താലൂത്തിന്റെ രാജത്വത്തിന്റെ അടയാളം എന്തെന്നാൽ, അയ്യത്തിയക്കും, നിങ്ങൾക്ക് വരും എന്നതാണ്, അത്താബൂത്ത്, ഒരു പെട്ടി, ഫീഹി, അതിൽ ഉണ്ട്, സക്കീനത്തും റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള മനഃശാന്തി ഉണ്ടായിരിക്കും, വ ബഖിയത്തുൻ, വിശുദ്ധമായ ചില ശേഷിപ്പുകളും, മിമ്മാ തറക്ക, വിട്ടേച്ചു പോയതിന്റെ, ആലു മൂസാവ ആലു ഹാറൂൻ, മൂസ അലഹിസ്ലാമിന്റെയും ഹാറൂൻ അലഹിസ്ലാമിന്റെയും കുടുംബം വിട്ടേച്ചു പോയതിന്റെ ശേഷിപ്പുകളും ഉണ്ടാകും. തഹ്മിലുഹുൽ മലായിക്ക, മലക്കുകളാണ് ആ പെട്ടി വഹിക്കുന്നത്. ഇന്ന ഫീ ദാലിക്, നിശ്ചയം അതിൽ ഉണ്ട്, ല ആയ, ഒരു ദൃഷ്ടാന്തമുണ്ട്, ഒരു തെളിവുണ്ട്, താലൂത്തിന്റെ രാജത്വത്തിന്റെ, ലക്കും, നിങ്ങൾക്ക്, ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ ഇതിനെ ഉൾക്കൊള്ളൂ. ഇങ്ങനെ പടച്ചതമ്പുരാൻ സവിശേഷമായ ഈ ചരിത്ര പശ്ചാത്തലത്തിലൂടെ ഇസ്രയേൽ സമൂഹത്തെ സമരസജ്ജരാക്കി മാറ്റാൻ പോവുകയാണ്. തുടർന്ന് എന്താണ് സംഭവിക്കുന്നത് എന്ന് പിന്നീട് നമുക്ക് മനസ്സിലാക്കാം. പടച്ചതമ്പുരാൻ ഇങ്ങനെ മൃതപ്രായമായ നിർജീവമായി പോയ സമൂഹത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു എന്നതാണ് ഇതിൽ നമുക്കുള്ള വലിയ പാഠം. പടച്ചതമ്പുരാൻ ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വിധത്തിലുമുള്ള പതിതാവസ്ഥയിൽ നിന്നും പ്രയാസകരമായ പരീക്ഷണങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങളിൽ നിന്നും നമ്മെ എവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പടച്ചവനെ നിർജീവമായ അവസ്ഥയിൽ നിന്ന് സജീവമായ പ്രതികരണശേഷിയുള്ള ആദർശ സമൂഹമായി ഞങ്ങളെ നീ പരിവർത്തിപ്പിക്കണമേ നാഥ. പടച്ചവനെ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെയും ലോകത്തെയും കാത്തുരക്ഷിക്കണേ റബ്ബെ. രോഗങ്ങളിൽ നിന്ന്, മനഃപ്രയാസങ്ങളിൽ നിന്ന്, സാമ്പത്തികമായ ഞെരുക്കങ്ങളിൽ നിന്ന്, സാമൂഹികമായ പ്രതിസന്ധികളിൽ നിന്ന്, കുടുംബപരമായ അസ്വസ്ഥതകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ ആശ്വാസം നൽകണേ റബ്ബെ. വിശുദ്ധ റമദാൻ വെളിപ്പാടകലെ നിൽക്കുകയാണ് റബ്ബെ. ഞങ്ങൾക്ക് നീ ആയുസ് നീട്ടിത്തരണേ നാഥ. ഈ റമദാനിൽ പ്രവേശിക്കുവാൻ, ഇബാദത്തുകളിൽ മുഴുകുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബെ. ഈ ഖുർആൻ പഠന പദ്ധതിയോടൊപ്പം കൂടെ നിന്ന് സഞ്ചരിക്കുവാൻ, ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.